നിൽക്കുന്നവരുടെ ആവശ്യങ്ങളെ നീ വിരോധിക്കരുതേ. ദൈവമേ, ഞാൻ ബലഹീനതയുടെ സഹായത്തിനായിട്ട് നിന്നെ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട് നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളുടെ ആചനകൾ നൽകുമാറാകണമേ. അമ്മേ, ദൈവമായ കർത്താവേ, കൃപയിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹത്തോടെ തിരുസന്നിധിയിൽ നിൽപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. ദൈവമേ, അനുഗ്രഹമായി നിൽപ്പാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ ദാനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കൃപയിൽ സമർപ്പിക്കുന്നു. അവിടെ അവിടെയായിരുന്ന ഇന്നത്തെ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ സ്വർഗ്ഗമേ സഹായിക്കണമേ. ഞങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിനെ സ്വീകരിപ്പാൻ ദൈവമേ സഹായിക്കണമേ. നല്ല നിലത്ത് നിന്നത് പോലെ 30, 60, 100 മിനിറ്റായിട്ട് ഫലം കായ്പാൻ തക്കും ഞങ്ങളുടെ അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ഹൃദയമാകുന്ന നിലങ്ങളെ ദൈവമേ അവിടുത്തെ ദൈവവചനങ്ങൾ സ്വീകരിപ്പാൻ തക്കും ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ഒരുക്കക്കുറവ് അതിന് കാരണമായിട്ട് നിൽക്കരുതേ. ദൈവമേ, സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലരും അവരുടെ മനോസാരങ്ങളിലും പ്രയാസങ്ങളിലുമായിട്ടൊക്കെ കടന്നു വന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ ജീവിതങ്ങളോട് നീ ഇടപെടണമേ. ആയിരിക്കുന്നിടത്ത് ദൈവമേ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിയുവാൻ തക്കവണ് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. മറുപടി പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗം ഒരുക്കണമേ. ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. അതിന് 30, 60, 100 ഇരട്ടിയായിട്ട് നിന്നും വാഴുകളെ പ്രാവശ്യം ദൈവമേ ആക്കണമേ. ദൈവത്തിന്റെ എല്ലാ ഭരണസ്മൃതി അംഗങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ സംബന്ധിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സംബന്ധിക്കുന്നതെ കടന്നു വരുവാൻ കഴിയാത്തവര് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ ബലഹീനത കണക്കിലെതിരേ ദൈവമേ, ഇവിടുത്തെ കുരിശിന്റെ മറവിൽ നിർത്തി നിന്റെ ജനത്തോട് നീ ഇടപെടുവാനുമായിട്ടുള്ളതെല്ലാം ദൈവമേടി എന്റെ വായിൽ കൂടെ അവിടെ സംസാരിക്കണമേ. ദൈവമേ, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അല്പസമയം അവിടുത്തെ ശ്രേഷ്ഠ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. നീ ഞങ്ങളോട് ഇടപെടുന്ന നിമിഷങ്ങളായി വേർതിരുത്താൻ ദൈവമേ സഹായിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിലും ഞങ്ങളുടെ ആഗ്രഹങ്ങളിലും അവിടെ ചേർന്നിരിക്കണമേ. നാഥാകുറ്റമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥന ഉന്നതമായിരിക്കുന്ന സിംഹാസനത്തിൽ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും വന്നേക്കും തന്നെ. അമ്മേ. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടെ വന്നു ചേരുവാൻ തക്കൊന്നും നമ്മളെ ഇടയാക്കി ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. എനിക്ക് സൗണ്ടിന് ഇച്ചിരി പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം പുറത്ത് സംസാരിക്കത്തില്ല. എന്നാലും ക്ലിയർ ആകാം എന്ന് ആകുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും കുറച്ച് പെട്ടെന്ന് വരുമ്പോഴത്തേക്കും ഇച്ചിരി ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച 21-ാമത്തെ അധ്യായമാണ് പഠിച്ചത്. പിന്നെ 15 വരെയുള്ള ഭാഗം നമ്മൾ പഠിച്ചു. പിന്നെ ആ ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം മുതലുള്ളതല്ല ഇതുവരെ ഷിമാമ കുറച്ച് എഴുതിയതേ ഉള്ളൂ. ഞാൻ പഠിപ്പിച്ചതിൻ്റെ ബേസിൽ കുറച്ച് അതേ രീതിയിൽ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഇടയാകും. കഴിഞ്ഞ വർഷം പറഞ്ഞതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. അത് കുറച്ചൊന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് അടുത്ത അധ്യായത്തിലേക്ക് കടക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 21-ാം അധ്യായത്തിൻ്റെ 15 വരെയുള്ള ഭാഗമാണ് നമ്മൾ ഓർത്തത്. ഞാൻ ഒന്ന് ഓടിച്ചു പറഞ്ഞിട്ട് അതിലേക്ക് കടക്കാം. അവിടെ നമ്മൾ സർവ്വതും പുതുതാക്കുന്നു എന്നുള്ള ഒരു ശബ്ദം കേട്ടു. സിംഹാസനസ്ഥനായവൻ പറയുന്നു, ദാ ഞാൻ സകലതും പുതുതാക്കുന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു പുതിയ ബന്ധം സംസ്ഥാപിതമായതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവിടെ ദൈവം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന മഹത്വത്തിനെ കുറിച്ച്, തേജസ്കരിക്കപ്പെട്ട അനുഭവത്തെ കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നു. അതാണ് ഈ തുടർന്നുള്ള ഭാഗത്തൊക്കെയും നമ്മൾ കാണുന്നത്. താബോർ മലയിൽ വെച്ച് കർത്താവ് തേജസ്കരിക്കപ്പെട്ടതിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തേജസ്കരിക്കപ്പെട്ട ആ അനുഭവത്തിൽ ജീവിക്കുന്ന ആ അനുഭവമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. പുതിയ നിയമസഭയായ പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി ദൈവസന്നിധിയിൽ ഇറങ്ങി വരുന്നത് കണ്ടു. അപ്പോൾ ഒരുക്കത്തോടെ നിൽക്കുന്ന സഭയാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി ഒരുങ്ങി പാർക്കുന്ന, കാത്തിരിക്കുന്ന സഭ. അവിടെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആ പുതിയ യെരുശലേമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തിന്റെ നിവാസം മനുഷ്യരോട് ദൈവം തന്റെ ജനത്തിന്റെ നടുവിൽ വസിക്കും. ദൈവത്തിന്റെ സജീവ സാന്നിധ്യമുള്ളതായ സ്ഥലമാണ്. ഏദൻ തോട്ടത്തിൽ മാതാപിതാക്കൾ അനുഭവിച്ച ആ സ്വർഗീയ സാന്നിധ്യം അവർ അനുഭവിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ ഓർപ്പിച്ചത്. വിശുദ്ധന്മാർ സന്തോഷിക്കുകയും ദൈവമഹത്വം നിത്യമായി അനുഭവിച്ചറിയുകയും ചെയ്യുന്ന ഈ സ്ഥലമാണ് പുതിയ യെരുശലേം. അവൻ അവരുടെ കണ്ണുനീര് മുഴുവൻ തുടച്ചു കളയും. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകിയില്ല, ഇനിമേലുണ്ടാകിയില്ല. മരണവും വേദനയും ദുഃഖവും ഇല്ലാത്ത കാലം ഇതാ സമാഗതമായിരിക്കുന്നു എന്നുള്ള ശബ്ദമാണ് യോഹന്നാൻ കേട്ടത്. 9 മുതൽ 14 വരെയുള്ള ഭാഗത്ത് പുതിയ യെരുശലേമിനെ കുറിച്ചുള്ള സൂചനകളാണ് അവിടെ പറയുന്നത്. പുതിയ യെരുശലേമിന്റെ തേജസ് അമൂല്യങ്ങളായ രത്നത്തിന് സമാനമായിരുന്നു. അവിടെ ദൈവ സാന്നിധ്യവും ദൈവ സന്തോഷവും തേജസ്സും ഒക്കെ ഉണ്ട്. ചുറ്റും പൊക്കമുള്ള വൻമതിലും 12 ഗോപുരങ്ങളും 12 ഗോപുരങ്ങളിൽ 12 മാലാഖമാരും ഇസ്രയേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേരുകൾ, അത് വേദവിരീതങ്ങളിൽ നിന്നും കൽപ്പന ലംഘനങ്ങളിൽ നിന്നും കാത്തുസൂക്ഷിക്കുന്ന അതിരുകളാ. അവിടെ ആരാധനയും വിശ്വാസവും ഒക്കെ അതിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ് എന്നുള്ളതും നമ്മൾ അവിടെ കണ്ടു. ദ സിറ്റി, ആ സിറ്റിയെ കുറിച്ച് പറയുന്നത് സിറ്റി നീഡ്സ് നോ ഹെൻലി ബോഡി ലൈക് ദ സൺ ഓർ മൂൺ ടു ഗീവ് ഇറ്റ് ലൈഫ് ബിക്കോസ് ഗോഡ് ഈസ് ഇറ്റ്സ് ലൈഫ്. ദ ഹോളി സിറ്റി ഈസ് ഇൻഹാബിറ്റഡ് ബൈ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് സെയിൻസ് ഓഫ് ഗോഡ് ആൻഡ് ഇറ്റ് മേ ബി ഇറ്റ് വിൽ ബി ദാറ്റ് it is the light of the saintly life which gives it in this glittering glow. Then Philippians ലേഖനത്തിനുള്ള 2 പേരഞ്ചന്റെ ഉദാഹരണം വാക്യം എടുത്ത് പറഞ്ഞായിരുന്നു. അവൻ ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കും എന്ന് ആ വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നത്. അങ്ങനെ അനേക വിശുദ്ധന്മാരുടെ സാന്നിധ്യം കൊണ്ട് ഈ സ്വർഗം ഇങ്ങ് പ്രകാശിക്കുക. അവിടുത്തെ തേജസ് എന്ന് പറയുന്നത് കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതുമായ സ്വർഗീയമായിരിക്കുന്ന തേജസ്സാണ് എന്നുള്ളതും ഓർപ്പിച്ചു. ദ ലൈറ്റ് പിന്നെ പറയുന്ന ഫോസ്റ്റർ എന്നുള്ള വാക്കാണ്. സാധാരണ ലൈറ്റിന് ഫോസ് എന്നാണ്. ഫോസ്റ്റർ എന്നുള്ള ഗ്രീക്ക് വേർഡിന് നോർമലി ദ വേർഡ് യൂസ് ടു ലൈറ്റ് ഓഫ് ഹെവൻ ദ സൺ ദ മൂൺ ഉയരത്തിൽ നിന്നുള്ള ലൈറ്റിനെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് സ്വർഗീയമായിരിക്കുന്ന ലൈറ്റ് എന്നുള്ളൊരു ആശയത്തിലാണ് ഈ ഫോസ്റ്റർ എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി. റൗണ്ട് ദ സിറ്റി ഇസ് എ ഗ്രേറ്റ് ഹൈ വോൾ. ഇൻ ദ വോൾ ആർ 12 ഗേറ്റ്സ് ആൻഡ് ഓൺ ദ ഗേറ്റ്സ് ദ നെയിംസ് ഓഫ് ദ 12 ട്രൈബ്സ് ഓഫ് ദ സൺസ് ഓഫ് ഇസ്രയേൽ. ഇതിന് രണ്ട് കാര്യമാണ് പറഞ്ഞത്. ദ 12 ഗേറ്റ്സ് ചുവർലി ദി സ്റ്റാൻഡ് ഫോർ ദ കാതോലിസിറ്റി യൂണിവേഴ്സാലിറ്റി ഓഫ് ദ ചർച്ച്. അത് പഴയ നിയമത്തിന്റെ പഴയ നിയമ ഇസ്രയേൽ പിതാക്കന്മാരുടെ ഭാഗത്താണ്. അപ്പൊ അതിന്റെ പുൻതുടർച്ച എന്നുള്ള നിലയിലും കാണുന്നുണ്ട്. ഓൺ ദ ഗേറ്റ്സ് ആർ ദ നെയിംസ് ഓഫ് ദ 12 ട്രൈബ്സ് ചുവർലി ദി സ്റ്റാൻഡ് ഫോർ ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ചർച്ച്. The God who revealed himself to the patriarch is the God who also and far more fully revealed himself in Jesus Christ. The God of the Old Testament is the God of the New Testament. അപ്പം അതിന്റെ കണ്ടിന്യൂറ്റിയെ സൂചിപ്പിക്കുവാൻ ആണ് എന്നുള്ളതും ഓർപ്പിച്ചു. There are 3 gates on each of the 4 sides of the city of God. ഒരു വശത്ത് 3 വീതം 4 12 ഗോപുരങ്ങളാണ് പുതിയ ഇസ്രയേലിന് ഉണ്ടായിരുന്നത്. അപ്പം എസക്കിയൽ കണ്ട യെരുശലേമിന് 12 ഗോപുരങ്ങൾ 12 വാതിലുകൾ ആണ് ഉണ്ടായിരുന്നത്. അത് എസക്കിയൽ 42:48 അവിടെ 12 ഗോത്രങ്ങളുടെ പേരുകളാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. എന്നാൽ വ്യത്യാസം എസക്കിയൽ കണ്ട ദർശനത്തിൽ ഈ വാതിലുകൾ ഉപയോഗിക്കുവാൻ ഈ 12 ഗോത്രങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ. എന്നാൽ യോഹന്നാൻ കണ്ട ചിന്തയിൽ ഇവിടെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന ഓരോരുത്തർക്കും അവയിൽ കൂടെ കടക്കുവാൻ അധികാരം ലഭിച്ചിരിക്കുന്നു. അപ്പം ഈ രണ്ട് ഗോപുരങ്ങൾ ഈ വാതിലുകൾക്ക് ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന എല്ലാവർക്കും ഇവിടെ കയറുവാനായിട്ട് അധികാരം ലഭിച്ചിരിക്കുന്നു. 14-ാമത്തെ വാക്യത്തിൽ നഗരത്തിന്റെ മതിലിൽ 12 അടിസ്ഥാനങ്ങളും അതിൽ 12 അപ്പോസ്തലന്മാരുടെ പേരുകളും ഉണ്ടായിരുന്നു. ദ ഫൗണ്ടേഷൻസ് ആർ ഡിസ്ക്രൈബ്ഡ് ബൈ ദർ നമ്പർ 12, അലൂഡിംഗ് ടു ദ 12 അപ്പോസ്റ്റൽസ് ഹൂസ് ഗോസ്പൽ ഡോക്ട്രിൻസ് ആർ ദ ഫൗണ്ടേഷൻസ് അപ്പോൺ വിച്ച് ദ ക്രൈസ്റ്റ് ഈസ് ബിൽറ്റ്. പറഞ്ഞു അവ നമ്മുടെ പിതാക്കന്മാരാണ് ഇതിന് അതിരുകൾ, ഇതിന്റെ അടിസ്ഥാനങ്ങൾ. ക്രൈസ്റ്റ് ഹിംസെൽഫ് ബീയിങ് ദ ചീഫ് കോർണർ സ്റ്റോൺ, ക്രിസ്തു അടിസ്ഥാന മൂലക്കല്ലായിട്ട്. As a matter of this foundation, it was various and precious, set forth by the 12 sorts of precious stones, denoting the variety and excellency of the doctrines of the gospel, or of the graces of the Holy Spirit, or the personal excellencies of the Lord Jesus Christ. ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമായ സഭ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. 12 ഗോത്രപിതാക്കന്മാരും 12 അപ്പോസ്തോലന്മാരും ആണ് സഭയുടെ അവിഭാജ്യ ഘടകങ്ങളാണ്. ഗോത്രപിതാക്കന്മാരോടും പ്രവാചകന്മാരോടും സംസാരിച്ച ദൈവം തന്നെയാണ് തന്റെ രാജ്യത്തിന്റെ സുവിശേഷകന്മാരായി അപ്പോസ്തോലന്മാരെ നിയമിക്കും എന്ന് നമ്മൾ ഓർക്കണം. 15-17 മെഷറിംഗ് ഓഫ് ദ സിറ്റിയാണ് വിശുദ്ധ നഗരത്തെ ദൂതൻ അളക്കുന്നു. ജോൺ ടേക്സ് ദിസ് പിക്ചർ ഓഫ് ദ മാൻ വിത്ത് ദ മെഷറിംഗ് റോഡ് ഫ്രം എസെക്കിയേൽ 43, 40-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ഇവിടെ ദൂതന്റെ കയ്യിൽ സ്വർണം കൊണ്ടുള്ള ഒരു അളവുകൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തെ അളവ് 10 അടിയിൽ അധികം ആയിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു. ജെറുസലേമിനെ അളക്കുന്നതിനെ കുറിച്ച് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. സക്കറിയ 2:1-5 അവിടെയും പറയുന്നുണ്ട്. ഇത് രണ്ടും യോഹന്നാനെ ഈ ഒരു പ്രവചനത്തിന് സ്വാധീനിക്കാൻ ഇടയുണ്ട്. പക്ഷെ റെവലേഷനിൽ 11-ാം അധ്യായത്തിൽ ദേവാലയം അളക്കുന്നത് സംരക്ഷിക്കുക, ദേവാലയത്തിന്റെ സംരക്ഷണാർത്ഥമാണ്. എന്നാൽ ഇവിടെ അളക്കുന്നതിൽ നിന്നൊക്കെ വ്യത്യാസമായി അതിന്റെ വലിപ്പവും മഹത്വവും പൂർണ്ണതയും വിശദീകരിച്ചു കൊടുക്കാനാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ദ ഫൗണ്ടേഷൻ അളക്കുന്നത് അതിന്റെ മഹത്വവും വലിപ്പവും അതിന്റെ പൂർണ്ണതയും മനസ്സിലാക്കി കൊടുക്കുവാൻ. വി വാസ് നോട്ട് ദ സിറ്റി സേം, ഇറ്റ് വാസ് 4 സ്ക്വയർ. ഇറ്റ് വാസ് കോമൺ ഇനഫ് ഫോർ ദ സിറ്റീസ് ടു ബി ബിൽറ്റ് ഇൻ ദ ഫോം ഓഫ് സ്ക്വയർ. യോഹന്നാൻ കണ്ട നഗരം സമചതുരാകൃതിയിലുള്ളതാണ്. അതിന്റെ നീളവും വീതിയും ഉയരവും സമയകാലത്ത് ബാബിലോണും നിലവിയും ഒക്കെ അതേ രീതിയിലായിരുന്നു പണിതെന്ന് പറഞ്ഞു. എന്നാൽ സലോമോന്റെ ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്തിന്റെ അന്തർമന്ദിരത്തിന്റെ ഉൾവശം 20 മുഴം വീതിയും 20 മുഴം നീളവും ഉയരവുമായിരുന്നു. 1 രാജാക്കന്മാർ 6:20. ഈ ഒരു ചിത്രത്തിന്റെ അടിസ്ഥാന സ്വർഗീയ നഗരത്തെ കുറിച്ച് യോഹന്നാൻ പറയുന്നത് സലോമോന്റെ ദേവാലയത്തിൽ നിന്നും വ്യത്യസ്തമായി മാനുഷിക അളവുകൾക്ക് അതീതമായിരുന്നു സ്വർഗീയ യെരുശലേമിന്റെ അളവുകൾ എന്നും നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം. ദ ഹോളി സിറ്റി വാസ് നോട്ട് ഓൺലി സ്കോർ, ഇറ്റ് വാസ് ദ പെർഫെക്റ്റ് ഫോം ഓഫ് ക്യൂബ്. ദ ലെങ്ത്, ബ്രെഡ്ത് ആൻഡ് ഹൈറ്റ് വേർ സെയിം. This is significant. The cube was the symbol of perfection. Both Plato and Aristotle refer the fact that in Greece, good man was called 4 square. അത് പെർഫെക്ഷനെ സൂചിപ്പിക്കുന്നതാണ്. മാതാവിനെ കുറിച്ച് പറയുമ്പോൾ അകവും പുറവും എല്ലാം ഒരുപോലെ എന്ന് പറയാറുണ്ട്. നമ്മുടെയും ജീവിതത്തിൽ പലതും പല അളവുകളായിരിക്കും. നമ്മൾ പുറത്ത് എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ അകത്തും അകത്തെന്തോ എങ്ങനെയായിരിക്കുന്നു അതുപോലെ തന്നെ പുറത്തും. അതാണ് നിർമ്മലതയും നിഷ്കളങ്കതയും ഒന്നൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നത്. ഇറ്റ് വാസ് ദ സെയിം വിത്ത് ദ ജൂസ്. ദ ഓൾട്ടർ ഓഫ് ദ ബേൺഡ് ഓഫറിംഗ്, ദ ഓൾട്ടർ ഓഫ് ദ ഇൻസെൻസ്, and the high priest's breastplate was all in the form of cube. Exodus 27:1 and 32. Again and again it shaped occasion Ezekiel's vision of the New Jerusalem and the New Temple. The most important of all, the Solomon's temple, the Holy of Holies, was the perfect cube. The form of it was very regular and uniform. It was a 4-square, the length as large as birds. The New Jerusalem, all equal in purity and perfection. No doubt, the symbolism which John intends, he intends us to see the whole of the city, is the Holy of Holies and the dwelling place എന്നുള്ള ഒരാശയത്തിലാണ്. വീണ്ടും മാലാഹ നഗരത്തിന്റെ മതിൽ അളന്നപ്പോൾ അതിന് 144 മുഴം ക്യൂബിറ്റ്സ് ആയിരുന്നു. ഈ അളവ് മതിലിന്റെ ഉയരമാണോ ഖനമാണോ എന്ന് വ്യക്തമല്ല, ഒരു പക്ഷേ അതിന്റെ ഉയരമായിരിക്കാം. 144 എന്നുള്ളത് 12x12 എന്നുള്ളതാണ്. നമ്മൾ ആദ്യം അതിന്റെ സംഖ്യകൾ പഠിച്ചപ്പോൾ അതിനെ കുറിച്ച് പറഞ്ഞു. നഗരത്തിന്റെ ഉയരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ മതിലിന്റെ ഉയരം വളരെ നിസ്സാരമാണ്. The city dimension, each side of the city was 12,000 stades. Stades is very nearly a furlong. Therefore, each side was 1,500 miles long. The rabbinic dreams of the recreated Jerusalem was vast enough. The 12,000 furlongs each way, each side, which is the 48,000 furlongs in the whole compass, or 1,500 German miles. Here is the room sufficient for all the people of God. Many mansions in their father's home. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് എന്ന് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനം. അപ്പം അവിടെ ഒരു മനുഷ്യൻ പോലും, ഗസയിലേക്ക് വരുന്ന ഒരു മനുഷ്യൻ പോലും അവിടെ പുറന്തള്ളപ്പെടുകയില്ല എന്നുള്ള ഒരു വലിയ സന്ദേശം നമുക്ക് അവിടെ കാണുവാനായിട്ട് നോക്കും. The wall of Babylon was 300 feet high and the wall of the fort Solomon was 180 feet. There is no comparison between height and the wall of the size of the city. Again, there is symbolism. The wall cannot be for defense, for hostile beings or spiritual and man. And the only thing the wall can do is delimit the area of the city. If avade vaadiline endengil oru adire vechirikkunnathu aalukale tadayvananalla adinte oru limit kaanikkuka ennulladana അവിടെ ഉദ്ദേശിക്കുന്നത് എന്നും കൃത്യമായിട്ട് ഓർക്കണം. 18 മുതൽ 21 വരെയുള്ള ഭാഗം ദ പ്രിഷ്യസ് സ്റ്റോൺസ് ഓഫ് ദ സിറ്റിയാണ്. ദ സിറ്റി ഇറ്റ്സെൽഫ് വാസ് ഓഫ് പ്യുവർ ഗോൾഡ്, സോ പ്യുവർ ദാറ്റ് ഇറ്റ് സീം ലൈക്ക് ട്രാൻസ്പെറന്റ് ഗ്ലാസ്. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ജോൺ ഈസ് ഹിയർ അസെൻജുവേറ്റിംഗ് എ ഫീച്ചർ ഓഫ് എർത്ത്ലി ജെറുസലേം. നഗരത്തിന്റെ മതിലും 12 അടിസ്ഥാനങ്ങളും 12 വാതിലുകളും വീതികളും അസാധാരണങ്ങളും അമൂല്യങ്ങളുമായ വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളവയാണ്. ദൈവം വസിക്കുന്ന സ്ഥലത്തിന്റെ മഹത്വവും ഔന്നത്യവും തേജസ്സും വിവരിക്കുന്നതിനാണ് അമൂല്യ രത്നങ്ങളുടെ നീണ്ട പട്ടിക യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. മഹാപുരോഹിതന്റെ മാത്പതക്കത്തെ പറ്റിയുള്ള വിവരണം എക്സോഡസ് 28:17-21 ഭാഗത്ത് അത് അവിടെയും ഇത് തന്നെയാണ് പറയുന്നത്. ദ സിറ്റി ഓഫ് ഗോഡ്, ദി ഫൗണ്ടേഷൻ സ്റ്റോൺസ് വർ ഓൾ പ്രീഷ്യസ്. ദ ജാസ്പർ വാസ് നോട്ട് ദ മോഡേൺ ഒപ്പിക് ജാസ്പർ ബട്ട് ദ ട്രാൻസ്ലൻറ്റ് റോക്ക് ക്രിസ്റ്റൽ, ദ ഗ്രീൻ ഇൻ കളർ. മതിലിന്റെ പണി സൂര്യന്തം, നഗരം സ്വച്ഛ പടികത്തിനൊത്ത് തങ്കം. ദ സഫയർ അപ്പിയേഴ്സ് ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ് സ്റ്റോറി ആസ് ദ സ്റ്റോൺ ഓഫ് ദ പേവിംഗ് ഓൺ വിച്ച് ഗോഡ് സ്റ്റുഡ്. അഗെയിൻ ഇറ്റ് വാസ് നോട്ട് ദ മോഡേൺ സഫയർ. സൂര്യകാന്തം കൊണ്ടായിരുന്നു മതിൽ പണിതത്. അപ്പൊ ദൈവ തേജസ്സിനെ പറ്റിയും സഭയ്ക്ക് ലഭ്യമായ തേജസ്സിനെ പറ്റിയും പറയുമ്പോൾ ഈ സൂര്യകാന്തത്തെ പറ്റി യോഹന്നാൻ പ്രത്യേകം പറയുന്നുണ്ട്. നഗരത്തിന്റെ മതിൽ പോലും ദൈവ തേജസ്സിനെ വിളിച്ചറിയിക്കുന്നതായിരുന്നു എന്ന് സൂചിപ്പിക്കുവാനാണ് മതിലിന്റെ പണി സൂര്യകാന്തം ഉണ്ടായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. നഗരത്തിന്റെ അടിസ്ഥാനങ്ങൾ 12 അമൂല്യ രത്നങ്ങൾ കൊണ്ടാണ് പണിതിരുന്നത്. It may be noted that 8 of them are the same as the stones in the breastplate of high priest. John may simply have used the breastplate as his model. പഴയ നിയമഭാഗത്ത് മഹാപുരോഹിതന്റെ മാർപ്പതക്കത്തിലെ 12 രത്നങ്ങളിൽ 8 ഗോത്ര ഇതുപോലെയായിരുന്നു. ഗോത്രങ്ങളുടെ പേരുകൾ എഴുതിയിരുന്നു. പുതിയ എരുസലേമിന്റെ അടിസ്ഥാനങ്ങളായ 12 രത്നങ്ങളിൽ പുതിയ എരുസലേം ഇസ്രയേലിന്റെ 12 അപ്പോസ്തോലന്മാരുടെ പേരുകൾ ആലേഖനം ചെയ്തിരുന്നു. ഇസ്രയേലിലെ ഗോത്രങ്ങളുടെ പേരുകൾ ദൈവസന്നിധിയിൽ അനുസ്മരിക്കുന്നതിന്റെ പ്രതീകമായിട്ടാണ്. അവരുടെ പേരുകൾ കല്ലുകൾ പതിച്ച മാർപ്പതക്കം മഹാപുരോഹിതൻ ധരിച്ചിരുന്നു. അതിന് പകരമായി സർവസൃഷ്ടികളെയും മഹാപുരോഹിതന്മാരായ ദൈവം ഭാഗം നിൽക്കുന്നതിന് സഭയെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ മഹാപുരോഹിതന്മാർ ഈ കല്ലുകൾ പിടിച്ചുകൊണ്ട് ഈ 12 ഗോത്രങ്ങളെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നതാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വലിയ ശുശ്രൂഷ എന്ന് പറയട്ടെ. മകുടമായി മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ ഒരു പൗരോഹിത്യ ശുശ്രൂഷ ലോകത്തിനു വേണ്ടി നിർവഹിക്കുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുണ്ട്. അപ്പൊ സൃഷ്ടികളെ ദൈവസന്നിധിയിൽ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് മനുഷ്യൻ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കേണ്ടത് എന്നുള്ളതും പ്രത്യേകമായിട്ട് നാം ഓർക്കണം. ഇറ്റ് മേ വെൽ ബി ദാറ്റ് ദ ഒൺലി ഇന്റൻഷൻ ഓഫ് ജോൺ ഈസ് ടു സ്ട്രെസ് ദ സ്പ്ലെൻഡർ ഓഫ് ദ സിറ്റി ഓഫ് ഗോഡ് ഇൻ വിച്ച് ഈവൻ the foundations were stored beyond price. അത് അമൂല്യങ്ങളാണ് എന്നുള്ളത് ഓർപ്പിക്കുവാനും ഫൗണ്ടേഷൻസ് പോലും വർണ്ണനാതീതമാണ് എന്ന് ഓർപ്പിക്കുവാനാണ് യോഹന്നാൻ ഇതുപോലെയുള്ള പ്രതീകങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. യോഹന്നാൻ നൽകുന്ന രത്നങ്ങളുടെ പട്ടികയിൽ ദൈവത്തിന്റെ നഗരം വർണ്ണനാതീതമായ വിധത്തിലാണ്. സുന്ദരവും മഹത്തരവുമാണ് ദൈവം തന്റെ ജനത്തോടൊപ്പം പാർക്കുന്ന നഗരത്തിന്റെ ചിത്രം നൽകുന്നതിന് യോഹന്നാന് വാക്കുകൾ കിട്ടിയില്ല. അപ്പൊ യോഹന്നാന്റെ മനസ്സിൽ ഉണ്ടാകുന്ന ഈ പ്രതീകങ്ങളും അദ്ദേഹത്തിന് അറിയാവുന്ന ഈ രത്നങ്ങളും മൂല്യങ്ങളായിട്ടുള്ളതെല്ലാം അദ്ദേഹം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് തനിക്ക് കിട്ടിയ ഈ ദർശനത്തോട് നീതി പുലർത്തുവാൻ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഈ പ്രതീകങ്ങൾ എന്നുള്ളത് നമ്മൾ ഓർത്താൽ മതി. ദർ ഇസ് അറ്റ്ലീസ്റ്റ് ദ പോസിബിലിറ്റി ദാറ്റ് ജോൺ വാസ് തിങ്കിങ് ഓഫ് ദ സിറ്റി ഓഫ് ഗോഡ് ആസ് ദ കൺസമേഷൻ ഓഫ് ദ old idea of the city of God, but outshining it. The most staggering use of precious stones in this picture is that gates of the city of God each consist of one vast pearl. In the ancient world, pearls were all stones most valued. All of his life, the merchant would seek the pearl of great price, and then could it worth selling the possessions to buy it. ഒരു വലിയ അമൂല്യ രത്നം കണ്ടപ്പോൾ മറ്റെല്ലാം വിറ്റ് അത് വാങ്ങുവാനായിട്ട് ആഗ്രഹിച്ച ഒരു സംഭവം എന്ന് പറയുന്നുണ്ട് സെന്റ് മാത്യു ചാപ്റ്റർ 13:46. അപ്പോൾ ഏറ്റവും അമൂല്യങ്ങളായിട്ടുള്ളതിനെ വാങ്ങുവാൻ അതിനെ പ്രതീകങ്ങളായിട്ട് ഇവിടെ യോഹന്നാൻ സൂചിപ്പിച്ചു എന്നുള്ളത് നമ്മൾ ഓർക്കുക. നഗരത്തിന്റെ വീതികൾ സ്ഫടിക സാദൃശ്യമായി അല്പം പോലും മാലിന്യമില്ലാത്ത സ്വർണം കൊണ്ട് ഉള്ളതായിരുന്നു. തിന്മയുടെ നേരിയ നിഴൽ പോലും ദൈവത്തിന്റെ നഗരത്തിൽ ഉണ്ടാകുകയില്ല എന്ന് സൂചിപ്പിക്കുകയാണ് ഇതിനകത്തെ ഉദ്ദേശം. ഇത് 22 മുതലുള്ള ഭാഗത്ത് ദ ഇന്റീരിയർ പാർട്ട് ഓഫ് ന്യൂ ജെറുസലേം യു ഹാവ് സീൻ ഇറ്റ് സ്ട്രോങ് വോൾ safety gates and glorious guards. Now we are to be led through the gates into the city itself. ഇതുവരെ ഈ വലിയ സിറ്റിയെ കുറിച്ചൊക്കെ പറയും, ഇനിയിപ്പോ അകത്തോട്ട് കയറുക. And the first thing which we observe, there is a street of the city which is pure gold like transparent. the unique feature of the city of God, in it there is no temple. ഈ വിശുദ്ധ നഗരത്തെ കുറിച്ച് പറയുമ്പോൾ ഈ വിശുദ്ധ നഗരത്തിന് ദൈവാലയമില്ല. പഴയ യെരുശലേം നഗരത്തിന്റെ സ്ഥിരാകേന്ദ്രം എന്ന് പറയുന്നത് ദൈവാലയമാണ്. ദൈവം തന്റെ ജനത്തെ തിരഞ്ഞെടുത്ത് അവരുടെ ഇടയിൽ വസിക്കുന്നതിന് ദൃശ്യമായ അടയാളമാണ് ദൈവാലയം. എന്നാൽ അതിനാൽ യുഗാന്ത്യത്തിലെ യെരുശലേമിനെ പറ്റി പറയുമ്പോൾ ദൈവാലയത്തിന് എസെക്കിയേൽ പ്രവാചകൻ ദൈവാലയത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 40 മുതൽ 48 വരെയുള്ള ചാപ്റ്ററിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. The unique feature of the city of God, there is no temple. When we remember how precious the temple was to the Jews, this is amazing. But we have already noted that city is built in the city of perfect Jews, indicating that itself is the Holy of Holies. The city needs no temple because the presence of God is continually there. സർവശക്തന്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും ഉണ്ട് എന്നുള്ളത്. Here is a symbolism which is plain for all to see. Building did not make a church, nor liturgy, nor form of government, nor method of ordination of the ministry. ബിൽഡിംഗിലല്ല ദൈവസാന്നിധ്യം. നമ്മൾ അതിനെ പവിത്രമാക്കി ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആരാധനയും നമ്മുടെ സമർപ്പണവുമാണ്. അങ്ങനെയാണ് ഒരു ദേവാലയം ദേവാലയമാവുന്നത്. ദൈവാരാധനയെ പ്രത്യേക സ്ഥലമായി പരിമിതപ്പെടുത്താനാവില്ല എന്ന് സമര്യാസ്ത്രീയോട് കർത്താവ് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4:21. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള കാലം വരുന്നു. അഗൈൻ 2 Corinthians 6:15. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് എന്ന് പറയുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെന്നുള്ള ആശയവും പറയുന്നുണ്ട്. The one thing which makes the church is the presence of God. Without that, there can be no such thing as a church. With that, any gathering of people is real church. സ്വർഗീയ നഗരത്തിന് പ്രകാശത്തിനായി സൂര്യന്റെയും ചന്ദ്രന്റെയും ആവശ്യമില്ലായിരുന്നു. കാരണം നഗരത്തെ പ്രകാശിപ്പിച്ചിരുന്നത് ദൈവ തേജസ്. The city of God needed no created light because God, the uncreated light, was in the midst of them. The Lord said, Isaiah, will be your everlasting light. സങ്കീർത്തനം 36:9 പറയുന്നുണ്ട്, in the light do we see the light. നിന്റെ പ്രകാശത്താൽ ഞങ്ങൾ പ്രകാശിതരാകുന്നു. കർത്താവ് പറയുന്നുണ്ട്, I am the light of the world. വീണ്ടും 24 മുതൽ 27 വരെയുള്ള ഭാഗം the whole earth for God എന്നുള്ളതാണ്. The perfect light this enables us and even compels us to redress a wrong which is often done to Jewish thought. In other words, here is a picture of universal salvation. എല്ലാവരുടെയും രക്ഷ എന്നുള്ള ഒരു പുതിയ ആശയമാണ് ഇവിടെ. ജാതികൾ ദൈവമഹത്വത്തിന്റെ പ്രകാശത്തിൽ നടക്കും. It's different from Jewish thought. Jews വിചാരിച്ചിരുന്നത് it is often said that Jews looked for nothing but the destruction of the Gentiles. It is true that we find saying like God created Gentiles to be the fuel for the fires of hell. അങ്ങനെ ഒരു ചിന്തയിലാണ് യഹൂദന്മാര് പ്രജാതികളെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം തങ്ങളുടെ നഗരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ദൈവമഹത്വം യെരുശലേമിൽ ഉണ്ടാകുമ്പോൾ രാജ്യങ്ങളും രാജാക്കന്മാരും അതിലേക്ക് ആകർഷിക്കപ്പെടും എന്ന് ഏശയ്യാ പ്രവാചകൻ പ്രസ്താവിക്കുന്നുണ്ട്. ഏശയ്യാ 60:1-3, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട ജാതികളെയും മൂടുന്നു. നിന്റെ മേലെ യഹോവ ഉദിക്കും, അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയ ശോഭയിലേക്കും വരും. ആ ഒരു വാക്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓൾ നേഷൻസ് വിച്ച് ആർ ഇൻ ദ ഹോൾ എർത്ത് ഓൾ ഷാൽ ടേൺ ആൻഡ് ഫിയർ യുവർ ട്രൂലി. ഓൾ ഷാൽ ലീവ് ദ ഐഡൽസ്. പ്രോബിസ് 14:6 അത് പറയുന്നുണ്ട്. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെടുന്ന ഏതൊരു മനുഷ്യനും സ്വർഗീയ യെരുശലേമിൽ സ്ഥാനമുണ്ട്. അത് എന്റെ യഹൂദനെന്നോ യവനനോ എന്നോ ഒന്നും വ്യത്യാസമില്ല. ദൈവത്തിങ്കിലേക്ക് വരുന്ന ഏത് ഭാവിയെയും സ്വീകരിപ്പാൻ തക്കവണ്ണം സ്വർഗം അതിന്റെ വിശാലതയിൽ നമ്മളെ നോക്കിയിരിക്കുന്നു എന്നുള്ളൊരാശയമാണ്. ദ ടെസ്റ്റമെന്റ് ഓഫ് ദ 12 പേർക്കൽസ് ഫുൾ ഓഫ് യൂണിവേഴ്സൽ ഹോപ്പ്. യഹൂദന്മാരുടെ ചിന്തയിൽ അവർക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്നാൽ അത് കഴിഞ്ഞുള്ള ചിന്ത വരുന്നത് യൂണിവേഴ്സൽ സൽവേഷൻ എന്നുള്ള ചിന്തയാണ്. When John pictured the nations walking in the light of the city of God and the king bringing their gifts to it, it was certainly the consummation of hope which was always in the heart of the greatest of the countrymen. 24 മുതലുള്ള ഭാഗം ദ റിസപ്ഷൻ ആൻഡ് റിജക്ഷൻ. തിന്മ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമായതിനാൽ ദൈവനഗരത്തിന്റെ വാതിലുകൾ ശത്രുക്കളെ ഭയന്ന് അടയ്ക്കേണ്ട കാര്യമില്ല. സൂര്യന് പകരം ദൈവ തേജസ് നിത്യമായി നഗരത്തെ പ്രകാശിപ്പിക്കുന്നതിനാൽ അവിടെ ഇരുട്ട് ഒരിക്കലും ഉണ്ടാകുകയില്ല. നിന്റെ വാതിലുകൾ രാവും പകലും അടയ്ക്കാതെ എല്ലായ്പ്പോഴും തുറന്നിരിക്കുമെന്ന് Isaiah 60:11. പ്രവാസത്തിന് ശേഷം പ്രസ്താവിക്കപ്പെടുന്ന യെരുശലേമിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ വാതിലുകൾ എന്നേക്കും തുറന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയാനായിട്ടുള്ളത്. അവിടെ ആ ഭാഗം ഞാൻ വായിച്ചില്ലെങ്കിലും മോർ ദാൻ വൺസ് ജോൺ ഇൻസിസ്റ്റ് ദാറ്റ് there will be no night in the city of God. The ancient people, like children, we are afraid of the dark. In the new world, the frightening of dark will be no more. For the presence of God will bring eternal light. Even the world of space and time, God is, the night is as bright as day. അപ്പം അവിടെ സർവവും പ്രകാശിതമായിട്ടിരിക്കും. വെളിപ്പെടുത്തുന്ന അന്ധകാരത്തിന്റെ അനുഭവം ഇല്ല എന്നുള്ളത് ഓർക്കണം. രണ്ടാമത് ജോൺ ലൈക്ക് ദ ആൻഷ്യന്റ് പ്രോഫറ്റ്സ് റിപ്പീറ്റഡ്ലി സ്പീക്ക് ഓഫ് ദ ജെന്റൈൽസ് ആൻഡ് ദർ കിങ്സ് ബ്രിങ്ങിങ് ദർ ഗിഫ്റ്റ് ടു ഗോഡ്. ഇറ്റ് ഇസ് ട്രൂ ദാറ്റ് ദ നേഷൻസ് ഡിഡ് ബ്രിങ് ഗിഫ്റ്റ്സ് ടു ദ ചർച്ച്. ദ ഗ്രീക്സ് ബ്രോട്ട് ദ പവർ ഓഫ് ദർ ഇന്റലക്ട് ടു ദം, പ്ലേറ്റോ സെഡ്. The unexamined life was the life not worth living, and so the unexamined faith was the faith not worth having. To the Greeks, we owe theology. The Romans were the greatest experts in government the world has ever seen. To the church, they brought their ability of organize and administer and formulate law. When a man enters the church, he must bring his gifts with him. The writer, his power in words. Artist, his power in color. A sculptor, his mastery of line and form and mass. The musician, his music. The craftsman, his craft. There is no gift which Christ cannot give. അപ്പൊ ഇവിടെ പറയുന്നത് ഈ ഗിഫ്റ്റ് കൊണ്ടുവരിക എന്ന് പറയുന്നത് അവന്റെ കഴിവുകൾ, അവന്റെ ടാലന്റുകൾ, ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ഇത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിനെ കുറിച്ച്. ദൈവം ഉപയോഗിക്കുവാൻ കഴിയാത്ത യാതൊരു ഗിഫ്റ്റും ലോകത്തിലില്ല. ഏത് മനുഷ്യന്റെയും ഏത് ബലഹീനമായ കഴിവുകളെയും എടുത്ത് ഉപയോഗിക്കുവാൻ പര്യാപ്തമാണ് തമ്പുരാൻ. ആ ഒരു ആശയമാണ് നമുക്കിവിടെ കാണുന്നത്. അഗൈൻ ദിസ് ചാപ്റ്റർ എൻഡ്സ് വിത്ത് ദ ത്രെറ്റ്. Those who will not lay aside the evil of their ways are barred from the city of God. There is a sinner who sins against his will. There is a sinner who deliberately sins. It is not the repentant sinner, but the deficient sinner, who is barred from the city of God. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരില്ലാത്ത എല്ലാവരെയും, അശുദ്ധമായതും മ്ലേച്ഛതയും ഫോഷ്കും പ്രവർത്തിക്കുന്ന എല്ലാവരെയും അവിടെ നിഷേധിക്കും. അവർക്ക് ആർക്കും ദൈവഭവനത്തിൽ പ്രവേശനമില്ല. ദൈവം ഒരുക്കിയിരിക്കുന്ന അസന്തോഷകരമായിരിക്കുന്ന അനുഭവത്തെ കുറിച്ച് ആണ് ഈ അധ്യായം പറയുന്നത്. സമ്മറൈസ് ചെയ്യുകയാണ് സ്വർഗീയ ജെറുസലേമിനെ കുറിച്ചുള്ള വിവരണം. ദൈവ ജനത്തിന് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന സൗഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ, അവിടെ വേദനയും കണ്ണുനീരും ദുഃഖവും മുറവിളിയും മരണവും ഒന്നുമില്ല. ദൈവം നിത്യമായിട്ട് അവിടെ വസിക്കും. നഗരത്തിന്റെ അടിസ്ഥാനങ്ങളും അതിന്റെ വാതിലുകളും വീതികളും അസാധാരണമായിട്ടുള്ള അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. നിത്യപ്രകാശം നഗരത്തെ ചുറ്റും. ബൈബിള് പറയുന്നുണ്ട്, കണ്ണു കാണാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ കൂടെ കടന്നു പോകാത്തതുമായിട്ടുള്ള സ്വർഗീയമായിരിക്കുന്ന അനുഭവം, അതാണ് തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ സൗഭാഗ്യം വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് അനുഗ്രഹത്തോടെ അതിനെ അഭയം പ്രാപിപ്പാൻ ദൈവൻ തമ്പുരാൻ നമുക്ക് സംഗതിയാക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഈ 21-ാമത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി ഒരു അധ്യായം കൂടിയുണ്ട്. ഞാനതിനു മുമ്പ് കഴിഞ്ഞ വർഷം പറഞ്ഞതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് എഴുതിയത് ഒന്ന് വായിക്കാം. നമ്മൾ എല്ലാവരും ബൈബിൾ ഉണ്ടെങ്കിൽ അതെടുത്ത് വായിച്ചാൽ അത്, അല്ലെങ്കിൽ നേരത്തെ എഴുതിയ നോട്ട്സ് ഉണ്ടെങ്കിൽ അതെടുത്ത് വായിച്ച് ഇരുന്ന് കയ്യിലുണ്ടെങ്കിൽ ഈ പറയുന്നത് ഇച്ചിലൂടെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഞാൻ പെട്ടെന്ന് അങ്ങ് വായിച്ച് പോകാം. 15-ാം അധ്യായത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ വായിക്കാം. നേരത്തെ പറഞ്ഞതൊന്നും ആവർത്തിക്കുന്നില്ല, പക്ഷെ എല്ലാ ആശയങ്ങളും വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടും ഈ ക്വസ്റ്റ്യൻ ആൻസറിൽ കൂടെ. ഒന്നാമത്, യോഹന്നാൻ സ്വർഗത്തിൽ കണ്ട വലുതും അത്ഭുതവുമായ അടയാളം എന്തായിരുന്നു? ഭൂമിയിൽ അവസാനത്തെ 7 പാതകൾ നടപ്പാക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള 7 ദൂതന്മാരെയാണ് സ്ലീഹ കണ്ടത്? ഏതോടുകൂടിയാണ് ദൈവക്രോധം തീർന്നത്? 7 ദൂതന്മാരുടെ കയ്യിലുള്ള 7 ക്രോധകലശങ്ങൾ ഉപയോഗിക്കുന്നതോട് കൂടിയാണ് ദൈവത്തിന്റെ ക്രോധം തീരുന്നത്. 3, 7 പാതകളിന്മേൽ അധികാരമുള്ള ദൂതന്മാരുടെ ദർശനത്തിന് ശേഷം യോഹന്നാൻ കണ്ടത് എന്തായിരുന്നു? പളുങ്കുകടൽ. മൃഗത്തോടും അതിന്റെ പ്രതിമയോടും അതിന്റെ പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്കുകടലിനരികെ നിൽക്കുന്ന കാഴ്ചയാണ് യോഹന്നാൻ കണ്ടത്. ജയിച്ചവർ ആരുടെ പാട്ടുകളാണ് പാടിയത്? മോശയുടെയും കുഞ്ഞാടിന്റെയും പാട്ടുകൾ. ജയാളികൾ ചൊല്ലിയത് എന്തായിരുന്നു? സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവർത്തികൾ വലുതും അത്ഭുതകരവുമായവ. സർവജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് ദൈവസന്നിധിയിൽ നമസ്കരിക്കും. ജയിച്ചവർ ആരോടൊക്കെയാണ് ജയിച്ചത്? മൃഗത്തോട്, മൃഗത്തിന്റെ പ്രതിമയോട്, മൃഗത്തിന്റെ പ്രതിമയുടെ സംഖ്യയോട്. ഈ അധ്യായത്തിലെ 3-ാമത്തെ ദർശനത്തിൽ ദേവാലയം തുറക്കപ്പെടുന്നത് തുറക്കപ്പെടുന്നതാണ് ദർശകൻ കാണുന്നത്. ദേവാലയത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എപ്രകാരം? സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദേവാലയം. 7 ദൂതന്മാരുടെ വേഷവിധാനം എങ്ങനെയുള്ളതായിരുന്നു? അവർ എവിടെ നിന്നാണ് പുറപ്പെട്ടത്? ശുഭ്രവും ശുദ്ധവുമായുള്ള ചണവസ്ത്രം ധരിച്ചിരുന്നു. മാറത്ത് പൊൻകച്ച കെട്ടിയിരുന്നു. അവർ ദേവാലയത്തിൽ നിന്നാണ് പുറപ്പെട്ടത്. ദൂതന്മാർക്ക് പൊൻകലശം കൊടുത്തതാര്? കലശത്തിൽ ഉണ്ടായിരുന്നത് എന്താണ്? 4 ജീവികളിൽ ഒന്ന്, എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധമാണ് കലശങ്ങളിൽ ഉണ്ടായിരുന്നത്. ദേവാലയം പൂകൊണ്ട് നിറയുവാൻ കാരണം എന്ത്? ദൈവത്തിന്റെ തേജസ്സും ശക്തിയും നിമിത്തമാണ് പുക കൊണ്ട് നിറഞ്ഞത്. ഏഴ് പാതകളും കഴിയുന്നത് വരെ ആളുകൾക്ക് ചെയ്യാൻ പറ്റാതിരുന്നത് എന്താണ്? ദൈവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. ഈ അധ്യായം മുഴുവാട് പുസ്തകത്തിലെ ഏറ്റവും ചെറിയ അധ്യായമാണ്. എട്ട് വാക്യങ്ങൾ ഒരുപാട് പുസ്തകത്തിലെ ഏറ്റവും ചെറിയ അധ്യായം എന്ന് പറയുന്നത് ഈ പതിനഞ്ചാം അധ്യായമാണ്. എട്ട് വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഏഴ് വീതമുള്ള യുഗാന്ത്യ സംഭവങ്ങളിലെ പ്രതീകങ്ങൾ ഇവ എന്തിന്റെയൊക്കെ സൂചകങ്ങളാണ്? ഇവ മുദ്രകൾ, കാഹളങ്ങൾ, കലശങ്ങൾ, ഇവയാണ് പ്രതീകങ്ങൾ. മുദ്രകൾ ദൈവത്തിന്റെ ശിക്ഷയെ വെളിപ്പെടുത്തുന്നു. കാഹളങ്ങൾ ദൈവത്തിന്റെ ശിക്ഷയെ പ്രഖ്യാപിക്കുന്നു. കലശങ്ങൾ ദൈവത്തിന്റെ ശിക്ഷ നടപ്പിലാക്കുന്നു. ഇവയുടെ പഴയ നിയമ മുൻകുറിയുള്ള വേദഭാഗം ഏത്? ലേവ്യ പുസ്തകം 26 അധ്യായം. പഴങ്കുകടൽ എന്തിനെയാണ് പ്രതീകമാക്കുന്നത്? ദൈവവും മനുഷ്യനും തമ്മിലുള്ള ദൂരത്തിന്റെ. അഗ്നി കലർന്ന പഴങ്കുകടൽ ദൈവത്തിന്റെ വിശുദ്ധിയുടെയും പ്രതീകമായി രണ്ടർത്ഥത്തിൽ പറയുന്നു. ദൈവവും മനുഷ്യനുള്ള സത്താപരമായിട്ടുള്ള അകൽച്ച, അഗ്നി കലർന്ന പഴങ്കുകടൽ ദൈവത്തിന്റെ വിശുദ്ധിയെ സൂചിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞു. വീണകൾ എന്തിന്റെ അടയാളമാണ്? സ്വർഗീയ സേനകളോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാൻ രക്തസാക്ഷികൾ കിട്ടിയ അവകാശത്തിന്റെ അടയാളമാണ് അവർക്ക് കിട്ടിയ വീണകൾ. മോശയുടെ പാട്ടിന്റെ സാരാംശം എന്തായിരുന്നു? കുഞ്ഞാടിന്റെ പാട്ട് ഏതാണ്? ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിച്ച യഹോവയെ സ്തുതിക്കുന്നതാണ് മോശയുടെ പാട്ട്. രണ്ടു പാട്ടും ഒന്നു തന്നെയാണ്. മോശയിലൂടെ ആരംഭിച്ച് ക്രിസ്തുവിലൂടെ പൂർത്തിയായ സ്വർഗീയ കനാൻ പ്രവേശനത്തെയാണ് വിശ്വാസ സമൂഹം നന്ദിയോടെ സ്മരിക്കുന്നത്. മോശയുടെ പാട്ടിന്റെ പ്രാധാന്യം എന്ത്? മോശയുടെ പാട്ട് സിന്നഗോഗിലെ ശാപത്തിന്റെ സന്ധ്യാ നമസ്കാരത്തിൽ ഉപയോഗിച്ചിരുന്നതാണ്. ദൈവത്തിന്റെ സകലാഭീശുദ്ധം, രക്ഷാദാനം, ശിക്ഷാവധി എന്നിവ അടങ്ങുന്ന ഈ പാട്ട് ആദിമ ക്രിസ്തീയ പ്രാർത്ഥനയുടെ ഉത്തമ മാതൃകയാണ്. സകല ജാതികളും യഹോവയെ നമസ്കരിക്കും എന്നുള്ളത് എക്കാലത്തെയും യഹൂദന്മാരുടെ ഒരു പ്രതീക്ഷയാണ്. അവസാനമായി പഴയ നിയമത്തിലെ ധാരാളം വാക്കുകളും ആശയങ്ങളും കോർത്തിണക്കിയിട്ടുള്ളൊരു പാട്ടാണ് ഈ ജയിച്ചവർ പാടുന്നത്. സാക്ഷ്യ കൂടാരം എന്ന് വിശദമാക്കുക. യഹോവയ്ക്ക് ഇസ്രയേൽ ജനത്തിന്റെ നടുവിൽ വസിപ്പാൻ ദൈവകൽപ്പന അനുസരിച്ച് മോശ പണിതാണ് സമാഗമന കൂടാരവും അതിലെ ഉപകരണങ്ങളും. മോശ സീനായ് മലയിൽ നിന്ന് കൊണ്ടുവന്ന രണ്ട് സാക്ഷ്യമലകൾ സൂക്ഷിച്ചിരുകൊണ്ട് പുൽക്കാലത്ത് ഇത് സാക്ഷ്യ കൂടാരമായി അറിയപ്പെട്ടു. സ്വർഗീയ ദേവാലയത്തിന്റെ ഭൂമിയിലെ പതിപ്പാണിതെന്ന് യഹൂദന്മാർ അംഗീകരിച്ചും പഠിപ്പിച്ചും പോന്നു. ഏഴ് ദൂതന്മാരുടെ വേഷത്തിന്റെ സൂചനയുണ്ട്. പൗരോഹിത്യ രാജകീയ ശുശ്രൂഷ ചെയ്യുന്ന ഈ ദൂതന്മാരുടെ മഹത്തരവും വിശുദ്ധവുമായ ദൗത്യത്തിന്റെ അടയാളമാണ് ഈ സണവസ്ത്രവും പൊൻകച്ചി. ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമെന്ന് പുകയെ പറ്റി പറയുന്ന പഴയ നിയമ വാക്യങ്ങൾ ഇവ. ഒരുപാട് പുസ്തകം 19:18, 40:34, യെശയ്യ 65:5, 6:4, സങ്കീർത്തനം 18:8. അവസാനം ബാധ കഴിയുവോളം ആർക്കും ദൈവാലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ല എന്ന പ്രസ്താവന അർത്ഥമാക്കുന്ന യാഥാർത്ഥ്യം എന്ത്? ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ മനുഷ്യനെ മറഞ്ഞിരിക്കുന്നു. സ്വന്ത നീതി കൊണ്ട് ദൈവത്തെ സമീപിക്കുവാൻ മനുഷ്യർക്ക് കഴിയില്ല. അന്ത്യ ന്യായവിധി നടപ്പാക്കുമ്പോൾ ദൈവത്തെ തടയുവാൻ ആർക്കും തന്നെ കഴിയുകയില്ല. ലോകത്തിന് വേണ്ടിയുള്ള മധ്യസ്ഥതാ സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും ഇതിനകത്തെ ഉദ്ദേശമാണ്. ഇത്രയുമാണ് 15 അധ്യായത്തിൽ നിന്നുള്ള വാക്യം. ക്വസ്റ്റ്യൻസ്. 16 അധ്യായത്തിലേക്ക് കടക്കാം. 16 അധ്യായം ഒരു മഹാശബ്ദം എന്താണ് പറഞ്ഞത്? എവിടെ നിന്നാണ് പറഞ്ഞത്? ആരോടാണ് പറഞ്ഞത്? മഹാശബ്ദം പറഞ്ഞ് നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ കുഴിച്ചു കളവീൻ എന്നാണ്. എവിടെ നിന്നാണ് പറഞ്ഞത്? ദൈവാലയത്തിൽ നിന്നാണ്. ആരോടാണ്? 7 ദൂതന്മാരോടാണ് പറഞ്ഞത്. ഒന്നാമത്തെ ദൂതൻ ഭൂമിയിലേക്ക് കലശം ഒന്നിച്ച് പിഴിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? മൃഗത്തിന്റെ മുദ്രയുള്ളവരും മൃഗത്തെ നമസ്കരിക്കുന്നവരുമായ സകല മനുഷ്യർക്കും വല്ലാത്ത ദുർവർണം ഉണ്ടായി. രണ്ടാമത്തെ ദൂതൻ സമുദ്രത്തിലേക്ക് കലശമൊഴിച്ചപ്പോൾ സംഭവിച്ചത് എന്ത്? മരിച്ചവരുടെ രക്തം പോലെ സമുദ്രജലം മുഴുവൻ ചുവന്നതായിട്ട് തീർന്നു. അതിലെ ജീവജന്തുക്കളൊക്കെയും ചത്തുപോയി. മൂന്നാമത്തെ ദൂതൻ കലശം എവിടേക്കാണ് ഒഴിച്ചത്? അപ്പോൾ എന്ത് സംഭവിച്ചു? നദികളിലും നീരുറവുകളിലും ഒഴിച്ചു, അവ രക്തമായി തീർന്നു. അപ്പോൾ ജനാധിപതിയായ ദൂതനും യാഗവീടും സംസാരിക്കുന്നത് കേട്ടു. ഈ ദൂതൻ എന്തിന്റെ അധിപതിയായിരുന്നു? ജലത്തിന്റെ അധിപതിയായിരുന്നു. ദൈവം നീതിമാനെന്ന് ദൂതൻ വിശേഷിപ്പിക്കുന്നതിന് പറയാനുള്ള കാരണം ദൈവത്തിന് കൊടുത്ത വിശേഷണങ്ങൾ ഏവ. നദികളിലെയും നീരുറവുകളിലെയും ജലത്തെ രക്തമാക്കി മാറ്റിയ ബാധയാൽ ഭൂവാസികളെ ശിക്ഷിക്കുകയും ന്യായവിധി നടത്തുകയും ചെയ്തതുകൊണ്ട് ദൈവം നീതിമാൻ. അപ്പോൾ ദൈവം ന്യായവിധി നടത്തിയത് കൊണ്ടാണ് ദൈവം നീതിമാൻ എന്ന് പറയുന്നത്. ദൈവത്തിന് ഉപയോഗിക്കുന്ന വിശേഷിപ്പിക്കുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനുമായ പരിശുദ്ധൻ എന്നുള്ള വാക്കാണ്. ജനത്തിന് രക്തം കുടിക്കുവാൻ കൊടുത്തതിന്റെയും അവർ അത് കുടിക്കുവാൻ യോഗ്യരാണ് എന്ന് പറയുന്നതിന്റെയും കാരണമായി ദൂതൻ പറയുന്ന ന്യായം എന്ത്? വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം ഭൂവാസികൾ ചിന്തിച്ചതാണ്. അവർക്ക് അത് കുടിക്കുന്നതിനും അതിന് യോഗ്യരാണ് എന്ന് പറയുന്നതിനും കാരണമായിട്ട് തീർന്നത്. നദികളും നീരുറവുകളും രക്തമായി തീർന്നപ്പോൾ ആരുടെയൊക്കെ സംസാര ശബ്ദമാണ് യോഹന്നാൻ ശ്രവിച്ചത്? ജലാധിപതിയായ ദൂതന്റെയും യാഗപീഠത്തിന്റെയും. യാഗപീഠം എന്താണ് പറഞ്ഞത്? അതെ, സർവശക്തിയുള്ള ദൈവമായ കർത്താവ്, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയും ഉള്ളവ. നാലാമത്തെ ദൂതൻ കലശമൊഴിച്ചത് എവിടേക്കാണ്? സൂര്യനിലേക്ക്. അപ്പോൾ അധികാരം ലഭിച്ചത് ആർക്ക്? സൂര്യന്. എന്ത് അധികാരമാണ് ലഭിച്ചത്? തീ കൊണ്ട് മനുഷ്യരെ കൊല്ലുവാനുള്ള അധികാരമാണ് ലഭിച്ചത്. ഈ സമയത്ത് മനുഷ്യർക്ക് എന്ത് സംഭവിച്ചു? മനുഷ്യരെല്ലാം അത്യുഷ്ണത്താൽ മരിച്ചുപോയി, വെന്തുപോയി. നാലാമത്തെ കലശം ദൈവ നാമ വെന്തുപോയി. ദൈവത്തെ ദുഷിച്ചു. ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തക്കണവര് മാനസാന്തരപ്പെട്ടില്ല. ദൈവത്തിനാണ് പൂർണ്ണ അധികാരം ഉള്ളത്. അഞ്ചാമത്തെ ദൂതൻ കലശം എവിടെ ഒഴിച്ചു? മൃഗത്തിന്റെ സിംഹാസനത്തിൽ ഒഴിച്ചു. മൃഗത്തിന്റെ രാജ്യം. അപ്പോൾ എന്തെല്ലാം സംഭവിച്ചു? മൃഗത്തിന്റെ രാജ്യം ഇരുണ്ടുപോയി. കർഷകളും വ്രണങ്ങളും നിമിത്തം ഭൂവാസികൾ നാവ് കടിച്ചുകൊണ്ട് ദൈവത്തെ ദുഷിച്ചു. തങ്ങളുടെ ദുഷ്പ്രവൃത്തികളെ വിട്ട് അവർ മാനസാന്തരപ്പെട്ടുമില്ല. ഏത് നദിയിലേക്കാണ് ആറാമത്തെ ദൂതൻ കലശം ഒഴിച്ചത്? യൂഫ്രട്ടീസ് നദിയിലേക്ക്. ഇത് തുർക്കി, സിറിയ, ഇറാഖ് എന്ന് പറയുന്ന ദേശത്താണ്. ഈ സമയത്ത് സംഭവിച്ച രണ്ട് പ്രധാന സംഭവങ്ങൾ എന്തെല്ലാം? മഹാനദിയിലെ വെള്ളം വറ്റിപ്പോയി. മൂന്ന് ദുരാത്മാക്കൾ സർവ ഭൂതലത്തിലേക്കുമായി പുറപ്പെട്ടു. നദിയിലെ വെള്ളം വറ്റിയത് എന്തിനു വേണ്ടിയായിരുന്നു? കിഴക്ക് നിന്ന് യുദ്ധത്തിന് വരുന്ന രാജാക്കന്മാർക്ക് വേണ്ടി വഴി ഒരുങ്ങുക. മൂന്ന് അശുദ്ധാത്മാക്കളുടെ പുറപ്പാട് എവിടെ നിന്നായിരുന്നു? പുറപ്പാടിന്റെ ഉദ്ദേശം എന്തായിരുന്നു? അവർക്ക് അത് ഏത് ജീവിയോടായിരുന്നു സാദൃശ്യം? മഹാസർപ്പത്തിന്റെയും മൃഗത്തിന്റെയും കള്ളപ്രവാചകന്റെയും വായുകളിൽ നിന്നാണ് അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടത്. സകല ഭൂരാജാക്കന്മാരെയും ദൈവത്തിന്റെ മഹാദിവസ യുദ്ധത്തിങ്കൽ പങ്കാളികളാക്കുവാൻ കൂട്ടിച്ചേർക്കുകയാണ് ഉദ്ദേശം. അത് തവളകളോടാണ് അവർക്ക് സാമ്യം ഉണ്ടായിരുന്നത്. സകല ഭൂരാജാക്കന്മാരും ദൈവത്തിന്റെ മഹാദിവസത്തിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ ദുരാത്മാക്കൾ എന്ത് ഉപായമാണ് കാണിച്ചത്? അവര് അത്ഭുതങ്ങൾ ചെയ്തു. എന്ത് ജാഗ്രതാ നിർദ്ദേശമാണ് സ്ലീഹ വിശ്വാസികൾക്ക് ഈ സമയത്ത് നൽകുന്നത്? കർത്താവിന്റെ രണ്ടാമത്തെ വരവ് കള്ളനെ പോലെയാണ്. ആ നാളും നാഴികയും നാം അറിയാത്തത് കൊണ്ട് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിന്റെ ഇംഗിതമനുസരിച്ച് എപ്പോഴും ജീവിക്കണം. ആരാണ് ഈ ബൈബിൾ ഭാഗത്ത് പറയുന്ന ഭാഗ്യവാൻ. തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്ന ഭാഗ്യവാൻ. ഏഴ് ഭാഗ്യാവസ്ഥ ഒരുപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ ഭാഗത്ത് പറയുന്ന ഭാഗ്യാവസ്ഥയാണ് വിമർശിക്കുക. ഭൂരാജാക്കന്മാർ യുദ്ധത്തിനായി കൂടി വരുന്ന സ്ഥലത്തിന്റെ പേര് എന്ത്? ഹർമഗദോ എന്നുള്ളതാണ്. ഏഴാം ദൂതൻ കലശം എവിടേക്ക് ഒഴിച്ചു? അപ്പോൾ എന്ത് ശബ്ദമാണ് കേട്ടത്? എവിടെ നിന്ന് കേട്ടു? ആകാശത്തിലേക്കാണ് ഒഴിച്ചത്. സംഭവിച്ചു തീർന്നു എന്നുള്ള മഹാശബ്ദം കേട്ടു. ദേവാലയത്തെ സിംഹാസനത്തിൽ നിന്നാണ് ശബ്ദം കേട്ടത്. ഈ സമയത്ത് സംഭവിച്ച ഏഴ് കാര്യങ്ങൾ എന്തെല്ലാമാണ്? മിന്നൽ നാദം, ഇടിമുഴക്കം, വലിയ ഭൂകമ്പം ഇവയുണ്ടായി. മഹാനഗരം മൂന്ന് അംശമായി പിരിഞ്ഞു. ജാതികളുടെ പട്ടണങ്ങൾ വീണുപോയി. ബാബിലോണിനെ ദൈവസന്നിധിയിൽ ഓർത്തു. ദ്വീപുകൾ, മലകൾ ഇവ കാണാതായി. കൽമഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ വീണു. മനുഷ്യർ ദൈവത്തെ ദുഷിച്ചു. ഭൂകമ്പത്തിന്റെ ശക്തിയെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇത്രയും വലിയ ഭൂകമ്പം ഭൂമിയിൽ മനുഷ്യർക്ക് ഉണ്ടായത് ഇത്ര വലിയ ഭൂകമ്പം ഭൂമിയിൽ മനുഷ്യർക്ക് ഉണ്ടായത് മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ല. അപ്പം ലോകം കാണാത്ത ഭൂകമ്പം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. ദൈവസന്നിധിയിൽ മഹാബാബിലോണിനെ ഓർത്തതിന് കാരണം എന്ത്? ബാബിലോണിന്റെ ദുഷ്ടത നിമിത്തം ദൈവത്തിന്റെ ക്രോധമധ്യപാത്രം അവർക്ക് കൊടുക്കേണ്ടതിന് ഓർത്തു. കൽമഴയിൽ പെയ്ത കല്ലിന്റെ തൂക്കം എത്രയായി? ഒരു താലന്ത് അല്ലെങ്കിൽ 26.5 kg. മനുഷ്യർ കൽമഴ ഉണ്ടായപ്പോൾ ദൈവത്തെ ദുഷിക്കുവാനുള്ള കാരണം എന്ത്? കൽമഴയുടെ ബാധ ഏറ്റവും വലുതായിരുന്നു. ഓരോ കലശവും ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങൾക്ക് ഒരുപാടിലെ തന്നെ മറ്റേത് സംഭവങ്ങളോടാണ് സാമ്യം ഉള്ളത്? ഇവയുടെ പഴയ നിയമ മുന്നനുഭവം ഏത്? കാഹളാനന്തര സംഭവങ്ങളുമായുള്ള പ്രധാന വ്യത്യാസം എന്ത്? ഏഴ് കാഹളങ്ങൾ മുഴങ്ങുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളോടാണ് സാമ്യം. പഴയ നിയമ വായനയിൽ ഇസ്രയേലർ ഈജിപ്തിലായിരുന്ന സമയത്തുണ്ടായ 10 ബാധകളുടെ സ്വാധീനമാണ് കാണപ്പെടുന്നത്. വ്യത്യാസം എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ മാത്രം, കാഹളങ്ങളുടെ നാശം ഭാഗികമാണ്, മൂന്നിലൊന്ന് മാത്രമേ നശിക്കുന്നുള്ളൂ. കലശങ്ങൾ ഉണ്ടായപ്പോൾ നാശം പൂർണ്ണമാണ്. ബാധകൾക്ക് ഇരയാകുന്നത് ആരാണ്? എതിർ ക്രിസ്തുവിന്റെ അനുയായികൾ. പ്രകൃതി ശക്തിയുടെ അധികാരമുള്ള മറ്റേത് മാലാഖകളെ പറ്റിയാണ് നേരത്തെ സ്ലീഹ പറഞ്ഞിട്ടുള്ളത്? കാറ്റുകളുടെ അധിപതി, അത് ഒരുപാട് പുസ്തകം 7-ാം അധ്യായം. തീയുടെ അധിപതി, ഒരുപാട് പുസ്തകം 14-ാം അധ്യായം. ഏത് പാട്ടിനോടാണ് മാലാഖയുടെ പാട്ടിന് സാമ്യം ഉള്ളത്? മോശയുടെയും കുഞ്ഞാടിന്റെയും പാട്ടിനോട്. പാട്ടിന്റെ ആരംഭത്തിന് സങ്കീർത്തനക്കാരന്റെ രീതിയോടും സാമ്യമുണ്ട്. 119-ാം സങ്കീർത്തനത്തിന്റെ 137-ാമത്തെ വാക്യം. യാഗവിയുടെ ശബ്ദം പുറപ്പെടുവിക്കുന്നത് ആരായിരിക്കാനാണ് സാധ്യത? യാഗപീഠത്തിന്റെ ദൂതനോ യാഗപീഠത്തിന്റെ കീഴിലുള്ള വിശുദ്ധന്മാരുടെ ആത്മാക്കളോ ആയിരിക്കണം ഈ ശബ്ദത്തിന്റെ ഉടമകൾ. ദുഷ്ടമനുഷ്യർ വെച്ചുപോകുമ്പോൾ സ്വർഗവാസികൾ ഏത് അവസ്ഥയിലാണ്? സാക്ഷ്യകൂടാരത്തിൽ അവര് ആശ്വസിക്കും. 5-ാമത്തെ ദൂതന്റെ കാഹളത്തിങ്കൽ ഇരുണ്ടുപോകുന്ന രാജ്യം ഏതാണ്? യോഹന്നാന്റെ കാലത്ത് മൃഗത്തിന്റെ ശക്തി കേന്ദ്രം റോമായിരുന്നു. അതാണ് ലഭിക്കുന്നത്. ഈ ബാധയ്ക്ക് ഈജിപ്തിൽ വെച്ചുണ്ടായ ഏത് ബാധയോടാണ് സാമ്യമുള്ളത്? 9-ാമത്തെ ബാധയോട്. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 21-29 വരെയുള്ള ഭാഗം. എന്തുകൊണ്ടാണ് ലോകജനം മാനസാന്തരപ്പെടുന്നതിന് പകരം ദൈവ ദൂഷണം നടത്തിയത്? സാത്താന്റെ അടിമകളായവർക്ക് മാനസാന്തരം ആവശ്യമായിട്ട് തോന്നുകയില്ല. കാരണം അവർ സാത്താന്റെ പിടിയില്ല. അവർ സ്വയം നീതീകരണത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ പരിശുദ്ധ റുഹാട് നിയന്ത്രണത്തിലുള്ളവർക്ക് മാത്രമേ മനസ്സിന് അന്തരം ഉണ്ടാകുകയുള്ളൂ. കാരണം ഈ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ആത്മാവാണ്. അപ്പൊ അത് അങ്ങനെയുള്ളവര് ആ ഒരു ബോധ്യം ഉണ്ടാകും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 8-10 വരെയുള്ള ഭാഗത്ത് അത് കാണുന്നുണ്ട്. യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം വറ്റുന്നത് ആറാം ദൂതൻ കലശം ഒഴിക്കുമ്പോഴാണ് ഇത് നൽകുന്ന സൂചന എന്താണ്? ഇതുമായി സാമ്യമുള്ള പഴയ സംഭവങ്ങൾ ചെയ്തില്ല. വെള്ളം വറ്റിക്കുന്നത് ദൈവത്തിന്റെ രക്ഷാപ്രവർത്തനങ്ങളോട് അനുബന്ധിച്ച് നടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട വിശ്വാസികളുടെ രക്ഷ പൂർണ്ണമാക്കപ്പെടുകയാണ്. ചെങ്കടൽ വറ്റുന്നത് ഈജിപ്തിൽ നിന്നുള്ള രക്ഷ, അത് ഒരുപാട് ദിവസം 14-ാം അധ്യായം. യോർദാൻ വറ്റുന്നത് കനാനിലേക്കുള്ള പ്രവേശം, യോശുവാ പ്രവാചകന്റെ പുസ്തകം 14:17. യൂഫ്രട്ടീസ് കൈവഴിയായി ചുരുങ്ങുന്നത് ഇസ്രയേലിൽ തിരിച്ചെത്തുന്നതിനെയാണ്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11:15-16. അന്ത്യ നാളുകളിൽ ഇവ ആവർത്തിക്കപ്പെടുമെന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. അത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 51:36, സെഖര്യാവിന്റെ 10:11 കാണാനായിട്ട് നോക്കുന്നു. ആറാമത്തെ കലശമൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന തവള സാധ്യതയ്ക്ക് സാമ്യമായി ഈജിപ്തിലെ ഏത് ബാധയോടാണ് ഇതിന് സാമ്യമുള്ളത്? രണ്ടാമത്തെ ബാധ, അത് പുറപ്പാട് ദിവസം 8:1-15 ഭാഗത്ത്. മൂന്ന് അശുദ്ധാത്മാക്കളുടെ ഉറവിടങ്ങൾ നേരത്തെ സ്ലീഹ പരിചയപ്പെടുത്തിയിട്ടുള്ളവർ തന്നെയാണ്. അവരെപ്പറ്റി മുന്നമേ പരാമർശിച്ചിരിക്കുന്നത് എപ്രകാരമാണ്? അത് മഹാസർപ്പം, 7 തലയുള്ള സർപ്പം, 2-ാം അധ്യായം ഒരുപാട് ദിവസത്തില് 12:9. സാത്താൻ, മൃഗം, അത് കടലിൽ നിന്ന് കയറുന്ന മൃഗം, 13:1 പറയുന്നുണ്ട്. കള്ളപ്രവാചകൻ, ഭൂമിയിൽ നിന്ന് കയറി വരുന്ന മൃഗം, അത് 13:11-17 ഭാഗത്ത് പറയുന്നുണ്ട്. ബാബിലോൺ കീഴടക്കിയപ്പോൾ ഏത് പേർഷ്യൻ രാജാവാണ് യൂഫ്രട്ടീസ് നദി തവളയെ പോലെയുള്ള അശുദ്ധാത്മാക്കൾ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ രാജാക്കന്മാർ വഞ്ചിക്കപ്പെടുന്നത് എങ്ങനെ? ഈജിപ്തിലെ മന്ത്രവാദികളും കള്ളപ്രവാചകന്മാരും ഇപ്രകാരം അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടാണ് തങ്ങളും ദൈവത്വമുള്ളവർ എന്ന് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്. മനുഷ്യർക്ക് അസാധ്യമായ അത്ഭുതങ്ങളാ രാജാക്കന്മാരെ ദൈവനിഷേധികളാക്കി പിശാചിനോടൊപ്പം നിർത്തി ദൈവത്തിനെതിരായി യുദ്ധം ചെയ്യിച്ചു. സാത്താന്റെ ഈ കുടിലത തിരിച്ചറിയാതെയാണ് രാജാക്കന്മാർ ഇവിടെയും വഞ്ചിക്കപ്പെടുന്നത്. അത് പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലും ആവർത്തനം 13 ഒക്കെ ഇതിനെ കുറിച്ച് കാണാം. യുഗാന്ത യുദ്ധ ദിവസം യഹൂദന്മാർക്ക് യഹോവയുടെ മഹാദിവസമാണ്. ഇത് സാധൂകരിക്കുന്ന പഴയ നിയമവേദഭാഗം 7. അത് എസക്കേൽ പ്രവാചന പുസ്തകം 38:39, സെക്കറിയ 14, യോവേൽ 2:11, 3:2. അത് ഏത് താഴ്വരയിലാണ് ശിക്ഷാവധി നടപ്പാക്കുന്നത് എന്നാണ് പഴയ നിയമത്തിൽ പറയുന്നത്? യഹോശാഫാത്ത് താഴ്വരയിൽ. ഹർമ്മഗദോന്റെ കൂട്ടിച്ചേർക്കൽ, ഇതിനെ എങ്ങനെ വ്യാഖ്യാനിക്കാം? നമുക്കറിയാമല്ലോ വേദപുസ്തകത്തിലെ ഏറ്റവും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഹർമ്മഗദോൻ യുദ്ധം എന്നുള്ളത്. 6:6:6 എന്നുള്ളത് കഴിഞ്ഞാൽ ഏറ്റവും കോൺട്രവേഴ്സ്യൽ, ആളുകൾ ഏറ്റവും ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അത് വ്യക്തമായിട്ട് ഇതിനെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹർമ്മഗദോ എന്ന ഹീബ്രു വാക്കിന്റെ മലയാള പരിഭാഷയാണ് മെഗിദോയിലെ മല. ഇതിന്റെ ഗ്രീക്ക് പരിഭാഷ ഹർമ്മഗദോൻ, അല്ലെങ്കിൽ അർമ്മഗദോൻ, HARMA എന്ന രണ്ട് രീതിയിലും കാണുന്നുണ്ട്. ഈ സ്ഥലം എസ്രലോൺ താഴ്വരയ്ക്ക് തെക്കുള്ള താഴ്വര പ്രദേശമാണ്. ഇസ്രായേലിന്റെ ചരിത്ര പ്രധാനമായ യുദ്ധങ്ങളും ദുരന്തങ്ങളും നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. പഴയ നിയമത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് മെഗിദോ. ന്യായാധിപന്മാർ പുസ്തകം 4:5-19, 2 രാജാക്കന്മാർ 9:27, 23, 29, 30, 2 ജനവൃത്താന്തം 35:22, സെക്രിയ 12:11. മെഗിദോയിൽ ഒരു പർവ്വതമുള്ളതായി അത് ആധികാരികമായിട്ടുള്ള രേഖകളൊന്നും ഇല്ല. പക്ഷെ ഇസ്രയേലിനെതിരെ സകല രാജാക്കന്മാരും ചേർന്ന് യുദ്ധം ചെയ്യുമെന്നും ഇസ്രയേലിലെ പർവ്വതങ്ങളിൽ വെച്ച് യഹോവ അവരെയൊക്കെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും എസെക്കിയേൽ പ്രവാചകൻ പറയുന്നുണ്ട്. എസെക്കിയേൽ 38:39. അങ്ങനെ മെഗിദോവിനെയും എസെക്കിയേൽ പറയുന്ന മലകളെയും ചേർത്തായിരിക്കണം യോഹന്നാൻ മെഗിദോ മലയിലെ യുദ്ധത്തെ പറ്റി, ഹർമ്മഗദോൻ യുദ്ധത്തെ പറ്റി എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അത്ര വ്യക്തമായിട്ട് പറഞ്ഞത് യഹൂദ മതത്തിലെ വിശ്വാസങ്ങളും ആചാരങ്ങളും സമകാലീന റോമൻ സാമ്രാജ്യത്തിന് കീഴിലുള്ള ക്രിസ്തീയ ലോകത്തിന്റെ അവസ്ഥകളും ഒക്കെ സ്ലീഹ തന്റെ പുസ്തകത്തിൽ പ്രതീകങ്ങളായും വ്യാഖ്യാനങ്ങളായും ഉപകങ്ങളായും ഒക്കെ പരാമർശിക്കുന്നുണ്ട് എന്നുള്ളതും കൃത്യമായിട്ട് ഓർക്കണം. എല്ലാം സംഭവിച്ചു തീർന്നു എന്ന് പറയുന്നതിന്റെ പൊരുൾ എന്താണ്? ലോകത്തെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം പൂർത്തിയായി. മിന്നൽ, ഇടി തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ദൈവം നേരിട്ട് പ്രവർത്തിക്കുന്നു എന്നതിന്റെ സൂചനയായിട്ട് ഓർക്കാം. അവസാനത്തെ ചോദ്യം, യഹോശാഫാത്ത് താഴ്വരയും മെഗിദോ താഴ്വരയും ഒന്നു തന്നെയാണോ എന്നുള്ളത് തന്നെ. അത് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇവ രണ്ടും രണ്ട് താഴ്വരയാണ് എന്നുള്ളതാണ് പണ്ഡിത അഭിപ്രായം എന്നുള്ളതും. 15-16 ഭാഗത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഉദ്ദേശിച്ചത്. 22-ാം അധ്യായം അവസാനത്തെ ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. സമയം ഒക്കുന്നെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ആൻസറും തരാം, ഇല്ലെങ്കിൽ അയച്ചു തരാം. കേട്ടതിന് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഞാൻ ക്ലാസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ ആൻസറും പ്രിപ്പയർ ചെയ്തത്. അത് പ്രയോജനമായി തീരട്ടെ എന്ന് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
താങ്ക് യു അച്ഛാ, വളരെ നല്ല ക്ലാസ്സും അതുപോലെ ക്വസ്റ്റ്യൻ ആൻസറും കിട്ടിയല്ലോ. ഈ ക്വസ്റ്റ്യൻ ആൻസർ എത്രയും വേഗം എനിക്ക് അയച്ചു തരാമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഓക്കെ ടൈപ്പ് ചെയ്ത്, ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്, മുഴുവനും അതുപോലെ കൊടുക്കാം. ഞാൻ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാത്തൊന്ന് വിട്ടിട്ട് ബാക്കിയുള്ള ഭാവം കൊടുത്താൽ പോരെ? ഓക്കെ, അപ്പൊ അത് ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് 15-16 ഞാൻ ടൈപ്പ് ചെയ്ത് എല്ലാവർക്കും അയച്ചുതരാം എത്രയും വേഗം. അതുപോലെ അച്ഛന് ഇനി ഒരു ചാപ്റ്ററേ ഉള്ളൂ, 22, അത് കഴിഞ്ഞിട്ട് നമുക്ക് പഴയ നിയമം കൊച്ചമ്മ പഠിപ്പിക്കാമെന്ന് സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് അത് കഴിഞ്ഞിട്ട് അത് അതിനകത്തോട്ട് കയറാം. ഈ വെളിപാട് കഴിഞ്ഞ ഉടനെ നമുക്ക് ഈ ഞായറാഴ്ച നമ്മുടെ എസ് എ കോമ്പറ്റീഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഏതെങ്കിലും പള്ളികൾ ഇനിയും പേര് തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം എനിക്ക് പേര് അയച്ചു തരണം. എന്തെങ്കിലും ക്വസ്റ്റ്യൻ അതിനെ കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്താലും മതി. നാളെ നമുക്ക് പതിവ് പോലെ പി സി ജോർജിന്റെ ക്ലാസ്സും കാണും. ശരി അച്ഛാ.
ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ളവന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ശുദ്ധവായ പുത്രാജയമുള്ളതിന്റെ ശ്രീവായാൽ ഞങ്ങളെ നീ മറച്ചു കൊള്ളണമേ. ശുദ്ധമുള്ള റുഹാ, ശുദ്ധമുള്ളതിന്റെ കുടിയിരിക്കുന്ന ഭവനങ്ങളായിട്ട് ഞങ്ങളെ ചേർക്കണമേ. ദൈവമായ കർത്താവിയെ നേരൂഹരെല്ലാ സ്നേഹത്തും നിന്റെ ദൈവത്വത്തിന്റെ ചെറുകൾ കീഴിൽ ഞങ്ങളെ മറച്ചു കൊള്ളണമേ. അമ്മേ, ദൈവമായ കർത്താവിയോട് ചക്രവശിന്റെ മറവിൽ നിറച്ച് ഞങ്ങളെ നീ അവിടുന്ന് ഞങ്ങളോട് ചേർന്നിരുന്നു. അവിടുത്തെ കൃപയ്ക്കായ സ്തോത്രം. കേട്ട വചനങ്ങളെ ഓർക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ചും ചിന്തിപ്പാൻ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മഹത്വപരമായ പ്രത്യാശയെന്ന് കാണുവാനും ദൈവം അനുസരണമായിട്ട് ജീവിപ്പാനും ആ മഹത്വത്തിൽ പങ്കാളികളായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാനും തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. കേട്ട വചനങ്ങളെ ഓർക്കുന്നു, ശക്തി ഓർക്കുന്നു, കേൾക്കുവാൻ തക്കവണ്ണം ദൈവമേ മനസ്സൊരുക്കത്തോടെ ദിവസനിധിയിലായിരുന്ന എന്റെ മക്കളെയും ദിവസനിധിയിൽ ഓർക്കുന്നു. അവരുടെ ജീവിതത്തോട് ഇടപെടണമേ. ഭാരങ്ങളിലും പ്രയാസങ്ങളിലുമായി കടന്നു വന്നവരെ ഓർക്കുന്നു. നീ അവിടുത്തോട് ചേർന്നിരിക്കണമേ, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നടക്കണമേ. ആവശ്യങ്ങളിൽ അവിടുത്തെ അനുഭവിച്ചറിയുവാൻ നിങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു, നിങ്ങളെ തിരുസന്നിധിയിൽ തരുന്നു, ജീവിത പങ്കാളിയെ തിരുസന്നിധിയിൽ തരുന്നു, കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്ന് രോഗത്തിലും ക്ഷീണത്തിലും ആയിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. മാതാപിതാക്കളെ തിരുസന്നിധിയിൽ ഓർക്കുന്നു. ആയിരിക്കുന്നിടത്ത് കൃപ കണ്ടെത്തപ്പെടുവാൻ ദൈവമേടെ ആകണമേ. മനോഹാരങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കുന്നു. ദൈവമേ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനം ആഗ്രഹിക്കുന്നവരെ ഓർക്കുന്നു. പലവിധമായിട്ടുള്ള ആവശ്യഭാരങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ അവരോട് ഇടപെടണമേ. അതുപോലെ പ്രസ്ഥാനത്തെ മുഴുവനായി ഓർത്ത് പ്രാർത്ഥിക്കും. ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച നടക്കുന്ന എസ് എ കോമ്പറ്റീഷനെ ഓർക്കുന്നു. പഠിച്ച് അനുഗ്രഹത്തോടെ എഴുതുവാൻ ദൈവത്തിലോട്ട് സഹായിക്കണമേ. പ്രൈസിന് വേണ്ടിയല്ല, നിങ്ങളുടെ ആത്മീക ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ ഒന്ന് തിരിച്ചറിയുവാൻ അതിനനുസരണമായി ഞങ്ങളുടെ ജീവിതം തിരിക്കുവാൻ അതിനുവേണ്ടി ഒരുങ്ങുന്ന പരീക്ഷകളായ വിജയനെ തീർക്കുവാൻ നിങ്ങളോടൊന്ന് സഹായിക്കണമേ. ഇതിനുകൊണ്ട് കഷ്ടപ്പെടുന്നവരെ ഓർക്കുന്നു, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരെ ഓർക്കുന്നു. ചെയ്യണമേ. ഭദ്രാസനത്തെ മൊത്തമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന്റെ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങളുടെ പ്രവർത്തന മേഖലയിൽ അവിടുന്ന് താങ്ങായും തണലായും ഇരിക്കണമേ, രാത്രിയിൽ കൃപ കൂടെ ഇരിക്കണമേ. നിങ്ങൾക്ക് ക്ലാസ്സുകൾ നയിക്കുന്നവരെയും ഓർക്കുന്നു, നാളത്തെ ക്ലാസ്സിനെയും ഓർക്കുന്നു. വേൽപ്പുകളെ രാത്രിയിൽ കൃപ കൂട്ടായിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിസ്ഥിതി സഹായിക്കുന്നു. നാളും സിദ്ധിപ്പനായിട്ട് തന്നെ.
ആമീൻ. ഗുഡ് നൈറ്റ് എവരിവൺ. താങ്ക് യു.